السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അസ്സുഖ്റുഫിലെ ആ സൂറത്തിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ 20 വരെയുള്ള ആയത്തുകളാണ് ഇതുവരെ നമ്മൾ വിശദീകരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ പങ്കുചേർത്ത മുശ്രിക്കുകളെ കുറിച്ച് ഈ സൂറത്തിൽ പറയുന്നു. أم آتيناهم كتابا من قبله فهم به مستمسكون أم أدل آتيناهم نام ورك نلقيتوندو كتابا ഒരു കിതാബ് മിൻ ഖബ്ലിഹി ഇതിനു മുൻപ് ഫഹും ബിഹി മുസ്തംസികൂൻ അവർ ആ കിതാബ് മുറുകെ പിടിച്ചിരിക്കുകയാണോ. ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുശ്രിക്കുകളുടെ ഒരു ന്യായം ഇതിനു മുൻപ് പറഞ്ഞിരുന്നു. അഥവാ അവർ അള്ളാഹുവിന്റെ വിധിയാലാണ് ഞങ്ങൾ അവനിൽ പങ്കുചേർക്കുന്നവരായത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഇലാഹുകളെ ആരാധിക്കുമായിരുന്നില്ല, അവരെ അള്ളാഹുവിനോട് പങ്കുചേർക്കുമായിരുന്നില്ല എന്നവരുടെ വാദം അള്ളാഹു പറയുകയുണ്ടായി. അത് തീർത്തും വ്യർത്ഥമായ ഒരു വാദമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രാപഞ്ചികമായ വിധി ഉണ്ട് എന്നതുപോലെ അവന്റെ ശറഈയായ മതപരമായ വിധിയുമുണ്ട് എന്നു മാത്രമല്ല, റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ വിധിയിൽ നാളെ എന്ത് നടക്കുമെന്ന് അള്ളാഹു അറിയിച്ചു തന്നതല്ലാതെ നമുക്കറിയുകയില്ല. എന്നാൽ ശറഅൻ അവന്റെ ദീൻ അത് എന്താണ് എന്ന് അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കറിയിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരാൾ തനിക്ക് വ്യക്തമായി അറിയുന്ന കാര്യം ഉപേക്ഷിച്ച് അറിയാത്തതിന്റെ പിന്നാലെ പോവുക? എങ്ങനെയാണ് അയാൾക്ക് അത് ചെയ്യാൻ സാധിക്കുക? ദുനിയാവിന്റെ കാര്യത്തിൽ ആരും അത് ചെയ്യുകയില്ല. ദുനിയാവിൽ അള്ളാഹു വിധിച്ചത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആരും തന്റെ റിസ്ഖ് അന്വേഷിച്ച് പോകാതിരിക്കുകയില്ല. അള്ളാഹു വിധിച്ചാലേ എന്റെ വിഷപ്പടങ്ങൂ എന്ന് പറഞ്ഞ ആരും ഭക്ഷണം കഴിക്കാതിരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ റസൂലുകളിലൂടെ അവന്റെ കിതാബുകളിലൂടെ എന്ത് നാം ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഖുൽ ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ വലൗ ശാഅ ലഹദാകും അജ്മഈൻ. ഖുൽ പറയൂ നബിയെ, ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ, അള്ളാഹുവിന്റേതാണ് വ്യക്തമായ തെളിവ്, അഥവാ അള്ളാഹുവിനാണ് ന്യായം. അള്ളാഹുവിനെതിരിൽ ഒരാൾക്കും ന്യായം പറയാൻ സാധ്യമല്ലാത്ത വിധം അള്ളാഹു തെളിവ് സ്ഥാപിച്ചിരിക്കുന്നു ആളുകൾക്കെതിരിൽ. കിതാബുകൾ അയച്ചുകൊണ്ട് റസൂലുകളെ നിയോഗിച്ചുകൊണ്ട് എന്നിട്ട് അവൻ പറയുകയാണ്, വല ഉഷാ വല ഉഷാ അല ഹദാക്കും അജ്മഈൻ, അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ മുഴുവൻ അവൻ സന്മാർഗത്തിലാക്കിയേനെ. എന്നാൽ അള്ളാഹുവിന്റെ മഹത്തായ ഹിക്മത്ത് യുക്തി കൊണ്ട് അവൻ അത് ഉദ്ദേശിച്ചിട്ടില്ല, മറിച്ച് അവൻ ഉദ്ദേശിച്ചത് എന്താണ്? അവന്റെ ഔദാര്യത്താൽ, അവന്റെ ഫാദ്ലിനാൽ അവന്റെ അടിമകളിൽ ചിലരെ ഹിദായത്തിലാക്കുക. ശരിക്കും ശ്രദ്ധിക്കണം, അവന്റെ ഫദൽ എന്ന വാക്ക്, ഹിദായത്ത് ലഭിച്ചവർക്ക്, സന്മാർഗം ലഭിച്ചവർക്ക് അത് ലഭിച്ചത് അള്ളാഹുവിന്റെ ഫദൽ കൊണ്ടാണ്, അവന്റെ ഔദാര്യം കൊണ്ടാണ്, അവരുടെ അവകാശം കൊണ്ടല്ല. അതിനു പിന്നിൽ അള്ളാഹുവിന്റെ യുക്തിയുണ്ട്. അത് യോജിച്ചവർക്കേ അള്ളാഹു നൽകിയിട്ടുള്ളൂ, നൽകുകയുള്ളൂ. അതുപോലെ അവന്റെ പടപ്പുകളിൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴികേടലാക്കാൻ ഉദ്ദേശിച്ചു. ബിഅദ്ലിഹി, ആദ്യം പറഞ്ഞത് ബിഫദ്ലിഹി, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണെങ്കിൽ ഇത് ബിഅദ്ലിഹി, അള്ളാഹുവിന്റെ നീതി കൊണ്ടാണ്. കാരണം അവർക്ക് ഹിദായത്തിനുള്ള അർഹതയില്ല, അവരോട് അള്ളാഹു അനീതി കാണിച്ചിട്ടില്ല. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലോകരെ മുഴുവൻ അള്ളാഹു ശിക്ഷിച്ചിരുന്നുവെങ്കിൽ, അവരെ മുഴുവൻ അള്ളാഹു നരകത്തിൽ അകപ്പെടുത്തിയെങ്കിൽ, ഫഹുവ ഗൈറു ബാലിമിൻ ലഹും, എങ്കിലും അള്ളാഹു അവരോട് അനീതി ചെയ്തിട്ടില്ല, അക്രമം ചെയ്തിട്ടില്ല. അതവരുടെ അവകാശമല്ല, ഹിദായത്ത് അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ്. എന്നാൽ അത് ഒരിക്കലും അള്ളാഹു നൽകുന്നത് അതിനർഹതയില്ലാത്തവർക്കല്ല, അവർക്ക് ഹിദായത്ത് യോജിച്ചവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുക. ഹിദായത്തിന് യോഗ്യതയുള്ളവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുക, അത് യോജിക്കാത്തവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകുകയില്ല. ഒരു വിലയേറിയ അമൂല്യമായ ഒരു രത്നം, അത് കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയിട്ടവനെ കുറിച്ച് നിങ്ങൾ എന്ത് വിളിക്കും? അവർ ബുദ്ധിയില്ലെന്ന് പറയും. അത് മാലിന്യങ്ങളുടെ കൂടെ നിക്ഷേപിച്ചവനെ കുറിച്ച് എന്തു പറയും? അള്ളാഹുവിന്റെ ഈ ഹിദായത്ത് എന്നാൽ സന്മാർഗം എന്നാൽ അത് എല്ലാവർക്കും യോജിച്ചതല്ല, അത് എല്ലാ ഹൃദയങ്ങൾക്കും യോജിച്ചതല്ല, മറിച്ച് അത് അള്ളാഹു തെരഞ്ഞെടുത്തവർക്കാണ് അവൻ നൽകുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ റബ്ബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, യഹ്ദി മൻ യശാഉ ബിഫദ്ലിഹി വയുദില്ലു മൻ യശാഉ ബിഅദ്ലിഹി, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു, ബിഫദ്ലിഹി കൊണ്ട് ഔദാര്യം കൊണ്ട്, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വഴികേടിലാക്കുന്നു, ബിഅദ്ലിഹി അള്ളാഹുവിന്റെ നീതി മുഖേന. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഫദ്ൽ ഔദാര്യം ലഭിച്ചവർ അവന് അങ്ങേയറ്റം നന്ദി കാണിക്കുക, അതിലായി മരിക്കാൻ പ്രയത്നിക്കുക, മുസ്ലിമായി ജീവിക്കുക. അപ്പോൾ വിധിയാണിത്, ഞങ്ങൾ മുശ്രിക്കുകളായത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് പറഞ്ഞ അവരുടെ ന്യായം ഇതുപോലെ ഇത് ഇവിടെ തകരുകയാണ്. സൂറത്തു യാസീനിൽ അള്ളാഹു പറഞ്ഞില്ലേ മുശ്രിക്കുകളെ കുറിച്ച്? അവർ പറഞ്ഞു, ഞങ്ങളിതാ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ അവർക്ക് റിസ്ക് നൽകുമായിരുന്നു, അനുതഇമു മല്ലൗ യശാഉല്ലാഹു മല്ലൗ യശാഉല്ലാഹു അതഅമ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭക്ഷണം കൊടുക്കുമായിരുന്ന ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയോ എന്ന് പറഞ്ഞു. ഇങ്ങനെ നോക്കൂ, അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി, അവന്റെ ഷറഇനെതിരായി, അവന്റെ അമ്രിനെതിരായി അള്ളാഹുവിന്റെ വിധിയെ കൂട്ടുപിടിക്കുക എന്നത് തീർത്തും ബാത്തിലായ അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ്, അത് ഇബ്ലീസിന്റെ ന്യായമാണ്. കാരണം അവൻ വിധി കൊണ്ട് തെളിവ് പിടിച്ചവനാണ്. അള്ളാഹു അവനോട് കൽപ്പിച്ചു എന്ത്? നീ ആദമിന് സുജൂദ് ചെയ്യണം. ആദരവിന്റെ സുജൂദാണ്, ഇബാദത്തല്ല. അവൻ പറഞ്ഞു, ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, എന്നെ നീ തീയിൽ നിന്ന് പടച്ചു, ആദമിനെ നീ മണ്ണിൽ നിന്ന് പടച്ചു. അള്ളാഹുവിന്റെ വിധിയാണല്ലോ അത്, അള്ളാഹു വിധിച്ചത് അങ്ങനെയാണ്. അഥവാ ന്യായം പിടിക്കുകയാണ്, എന്തിനെതിരിൽ? അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരിൽ. അള്ളാഹുവിന്റെ അമ്ര ഇവിടെ ഉണ്ട്, അവനോട് റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്, ആ കൽപ്പന അവൻ ചെയ്യുന്നില്ല, അവന് തയ്യാറല്ല. എന്നിട്ട് അവൻ പറയാൻ, നീ അവനെ മണ്ണിൽ നിന്നല്ലേ പഠിച്ചത്, എന്റെ തീയിൽ നിന്നല്ലേ പഠിച്ചത്? അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ ന്യായം വിധിയിൽ പിടിച്ച് അള്ളാഹുവിന്റെ കൽപ്പന തള്ളുന്ന ന്യായം ഇബ്ലീസിന്റെ ന്യായമാണ്, ഇബ്ലീസിന്റെ ന്യായമാണ്. അവനാണ് അവന്റെ യുക്തിയെ അള്ളാഹുവിന്റെ ഷറഇന് അപ്പുറത്തേക്ക് തെളിവായി പിടിക്കുന്നത്. അതുപോലെ അവൻ പറയുകയാണ്, റബ്ബി ഫബിമ അഗ്വൈതനി, അള്ളാഹുവേ നീ എന്നെ വഴികേടിലാക്കിയതിനാൽ, ലഅഖ്ഉദന്ന ലഹും സിറാതക മുസ്തഖീം, ഞാൻ അവരെ വഴിപിഴപ്പിക്കും. നോക്കൂ, അള്ളാഹുവിന്റെ വിധി ആണെന്ന് അവൻ ന്യായം പിടിക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന അവന് വന്നിട്ടുണ്ട്, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കൽപ്പന അവന് വന്നു കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവൻ ഇത് ന്യായം പിടിക്കുകയാണ്. അത് ഇബ്ലീസിന്റെ ന്യായമാണ്, അള്ളാഹു കൽപ്പന തന്നിരിക്കെ അവൻ നിനക്ക് പ്രവർത്തിക്കാനുള്ള ഇച്ഛ നൽകിയിരിക്കെ, അതിനുള്ള കഴിവ് നൽകിയിരിക്കെ അള്ളാഹുവിന്റെ വിധി, അത് നിനക്ക് ന്യായം പറയാൻ ഒരിക്കലും സാധ്യമല്ല. എന്നാലൊരു സംശയവുമില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിനക്ക് ഉദ്ദേശിക്കാൻ സാധ്യമല്ല. അത് അള്ളാഹുവിന്റെ ഫദ്ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖൈറിലേക്ക് ഒരുവൻ ഉദ്ദേശവും പ്രവർത്തനവും അള്ളാഹു നൽകുക എന്നത് റബ്ബിന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്, അവന്റെ വിധിവിശ്വാസം. അത് പ്രത്യേകം നാം പഠിക്കേണ്ട കാര്യമാണ്, ഇമാൻ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ്. അത് അൽഹംദുലില്ലാ പല ദർസുകളിൽ മുൻപ് നാം വിശദീകരിച്ചിട്ടുണ്ട്, അതിന്റെ മർത്തബകൾ, ഖദറിന്റെ മർത്തബകൾ എന്താ, അതെങ്ങനെയാണ് ഒരു മുസ്ലിം അതിൽ വിശ്വസിക്കേണ്ടത്. ഒരു മുഅ്മിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽ ഒന്നാണത്. സഹാബിമാർ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞിട്ടുള്ളതുപോലെ, നീ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അള്ളാഹുവിന്റെ വിധിയിൽ നീ വിശ്വസിച്ചില്ലേ, അതൊന്നും നിന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ലായിരുന്നു. അപ്പോൾ ആ ന്യായം അത് ബാത്തിലായ ന്യായമാണ്. അതുപോലെ അള്ളാഹു അവരോട് പറയുകയാണ്, അവരെ കുറിച്ച് അള്ളാഹു പറയുകയാണ് ഇവിടെ, നാം അവർക്ക് വല്ല കിതാബും നൽകിയിട്ടുണ്ടോ? ഇതിനു മുൻപ് അവർ അതിൽ മുറുകെ പിടിച്ചിരിക്കുകയാണോ? ശിർക്ക് ചെയ്യുന്ന ആളുകളോട് അള്ളാഹു കൽപ്പിച്ചതാണോ ഇത്? അള്ളാഹുവിൽ പങ്കുചേർക്കാൻ ഒരിക്കലുമല്ല, മറിച്ച് അതിനെതിരായതാണ് അള്ളാഹു അവരോട് അവന്റെ കിതാബുകളിലൂടെ കൽപ്പിച്ചിട്ടുള്ളത്. എല്ലാ കിതാബുകളും എല്ലാ റസൂലുകളും ജനങ്ങളെ വിളിച്ചത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിലേക്കാണ്. നോക്കൂ, അതുകൊണ്ട് ഏത് ബാത്തിലായ ആളുകളോ വാദം ഉള്ള ആളുകളോടുമുള്ള ചോദ്യമാണ് ഇത് യഥാർത്ഥത്തിൽ. അഥവാ അവർക്ക് അള്ളാഹുവിൽ നിന്ന് വല്ല കിതാബും കിട്ടിയിട്ടുണ്ടോ? അവരത് മുറുകെ പിടിച്ചിരിക്കുകയാണോ? രേഖ കൊണ്ടുവരും. ഖുൽ ഹാതു ബുർഹാനക്കും, നിങ്ങൾ നിങ്ങളുടെ തെളിവ് കൊണ്ടുവരും. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അതിന് സാധ്യമല്ല. പിന്നെ അവരുടെ ന്യായം എന്താ? എന്താണ് മുശ്രിക്കുകളുടെ ന്യായം? ബൽ ഖാലു, അള്ളാഹു പറയുകയാണ് അടുത്ത ആയത്തിൽ, ബൽ ഖാലു, എന്നാൽ മറിച്ച് ഖാലു അവർ പറഞ്ഞു, ഇന്ന വജദ്ന, തീർച്ചയായും നാം കണ്ടിരിക്കുന്നു. നാം കണ്ടത് എങ്ങനെയാണ്? ആരെ? അബാന, ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ. അല ഉമ്മ, ഒരു ഉമ്മത്തിലായിക്കൊണ്ടാണ് നാം അവരെ കണ്ടത്. ഉമ്മത്തെന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം ദീൻ, മില്ല എന്നൊക്കെയാണ്. ദീൻ എന്നും മില്ലത്ത് എന്നും ഉള്ള അർത്ഥത്തിൽ ഏത് പദം പ്രയോഗിക്കും? ഉമ്മത്ത് എന്ന പദം പ്രയോഗിക്കും. സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന ഹാദിഹി ഉമ്മതുക്കും ഉമ്മത്തു വാഹിദ, ഉമ്മത്തു വാഹിദ, വഅന റബ്ബുക്കും ഫഅബ്ദൂൻ, ഇതാണ് നിങ്ങളുടെ ഉമ്മത്ത്, ഒരൊറ്റ ഉമ്മത്ത്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യുക. എന്നാണ് അവിടെ ഉമ്മത്തിന്റെ അർത്ഥം. മുഫസ്സിർക്ക്, നമ്മുടെ മുൻഗാമികൾ, താബിഉകൾ, അവർ വിശദീകരിച്ചത് കാണാം, ദീൻ, മില്ല, അതാണ് അർത്ഥം. ദീനാണ്, ഇതാണ് നിങ്ങളുടെ ദീൻ, ഇതാണ് നിങ്ങളുടെ മില്ലത്ത്, ഒരൊറ്റ മില്ലത്ത്, ഇസ്ലാമാകുന്ന മില്ലത്ത്. വഅന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, ഫഅബ്ദൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുക. ആ അർത്ഥമാണ് ഇവിടെ എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്തിന്റെ തഫ്സീറിൽ സൂറത്തുൽ അംബിയായിലെ ആയത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു. സൂറത്തുൽ അംബിയായിലെ ഞാനിപ്പോൾ പറഞ്ഞ ആയത്ത് എടുത്തു ധരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ പറഞ്ഞു, ആ അർത്ഥമാണ് ഇവിടെ ഉമ്മത്തിനുള്ളത്, അഥവാ മാർഗം, ദീൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഒരു ദീനിലായിക്കൊണ്ട്, ഒരു മാർഗത്തിലായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഇന്ന് ഞങ്ങൾ അല ആചാരിഹിം, അവരുടെ കാലടിപ്പാടുകളിൽ, മുഹ്തദൂൻ, ആ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ്, ആ വഴി സ്വീകരിച്ചവരാണ്. ഇതാണ് മുശ്രിക്കുകളുടെ വാദം. എന്നാൽ ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്തെ ഈ ഉമ്മത്തിലെ മുശ്രിക്കുകളുടെ മാത്രം വാദമാണോ? അല്ല. നോക്കൂ, തൊട്ടടുത്ത ആയത്ത് അള്ളാഹു പറയുന്നത്, വകദാലിക, അങ്ങനെ തന്നെയാണ്, മാ അർസൽന, നാം നിയോഗിച്ചിട്ടില്ല, മിൻ ഖബ്ലിക, ഓ നബിയെ, താങ്കൾക്ക് മുൻപ്, ഫീ ഖറിയത്തിൻ, ഒരു നാട്ടിലും, മിൻ നദീറിൻ, ഒരു താക്കീദുകാരനെയും, ഇല്ലാ ഖാല, ഇങ്ങനെ പറഞ്ഞിട്ടല്ലാതെ. ആരാണ് പറഞ്ഞത്? മുത്തറഫൂഹ, ആ നാട്ടിലെ, ആ ഖറിയത്തിലെ മുത്തറഫുകളായ ആളുകൾ. മുത്തറഫ് എന്ന് പറഞ്ഞാൽ സുഖലോലുപന്മാരായ ആളുകൾ, പണക്കാരായ ആളുകൾ. അവരെന്തു പറയാതിരുന്നിട്ടില്ല? നാം കണ്ടിരിക്കുന്നു, അബഅന, ഞങ്ങളുടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ, അല ഉമ്മ, ഒരു മാർഗത്തിലായിക്കൊണ്ട്, ഇന്ന ഞങ്ങൾ അല ആസാരിഹിം, അവരുടെ വഴിയിൽ, അവരുടെ കാൽപ്പാടുകളിൽ, മുഖ്തദൂൻ. തൊട്ട് മുമ്പത്തായത്തിൽ എന്താണ് പറഞ്ഞത്? മുഹ്തദൂൻ. ഇവിടെ എന്താണ് പറഞ്ഞത്? മുഖ്തദൂൻ. ഇഹ്തദ എന്ന് പറഞ്ഞാൽ ഒരു വഴി സ്വീകരിക്കുക, ഇഖ്തദ എന്ന് പറഞ്ഞാലും ഒരു വഴിയിലൂടെ സഞ്ചരിക്കുക. ഇഹ്തദ എന്നതിനോട് ഏതാണ്ട് സാദൃശ്യമുള്ള പദമാണ് എന്ത്? ഇഖ്തദ. ഇഖ്തദ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ല നബിമാരെ കുറിച്ച്, ഉലാഇക്കല്ലദീന ഹദല്ലാഹ്, അവരാണ് അല്ലാഹു സന്മാർഗം നൽകിയിട്ടുള്ള നബിമാർ. ഫബിഹുദാഹു മുഖ്തദിഹ്, ഫബിഹുദാഹു മുഖ്തദിഹ്, സൂറത്തുൽ അഅ്റാഫിലെ ആയതാണ്. ഫബിഹുദാഹു മുഖ്തദിഹ്, അതുകൊണ്ട് അവരുടെ സന്മാർഗം, അവരുടെ സന്മാർഗം ഏതാണോ അത് നീ പിൻപറ്റുക. ഫബിഹുദാഹു മുഖ്തദിഹ്, ആ പ്രയോഗമാണ് ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. തൊട്ടുമുമ്പുള്ള ആയത്തിൽ പറഞ്ഞു, ഫബിഹുദാ വൈന്നാല ആചാരിഹിം മുഹ്തദൂൻ, ഇവിടെ പറഞ്ഞു മുക്തദൂൻ. ഇഹ്തദ ഇഖ്തദ എന്നീ രണ്ട് പദങ്ങൾ ഏതാണ്ട് ഒരേ അർത്ഥത്തിലുള്ള പദങ്ങളാണ്. നേരത്തെ പറഞ്ഞു സൂറത്തു അല അറാഫിൽ ആയത്താണ് എന്ന് ഏത് ഉലായിക്കൽ സൂറത്തുൽ അനആമിലെ ആയത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു സൂറത്തുൽ അറാഫിലാണ് എന്നാൽ ആ ആയത്ത് സൂറത്തു അല അനആമില 90-ാമത്തെ ആയത്താണ്. ഉലായിക്കൽ ഫബിഹുദാഹു മുക്തദ, അവരാണ് അള്ളാഹു ഹിദായത്ത് നൽകിയ സന്മാർഗത്തിലാക്കിയ ആളുകൾ. അതുകൊണ്ട് അവരുടെ വഴിയേതോ അത് നീ പിൻപറ്റുക. നോക്കൂ ഈ ആയത്ത്, സുബ്ഹാനല്ലാഹ്, അള്ളാഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട കാലത്തെ മുശ്രിക്കുകൾ പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഒരു വഴിയിലാണ് കണ്ടത്, അത് ഞങ്ങൾ പിൻപറ്റുക. അള്ളാഹു പറയുകയാണ് ഏതൊരു ഖൗമിലേക്ക് നാം താക്കീദുകാരന് റസൂലിനെ നിയോഗിച്ചിട്ടുണ്ടോ ആ ഖൗമിലെ സുഖലോലുപന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ വഴി ആണ് പിൻപറ്റുന്നത്. ഇതൊക്കെ മുശ്രിക്കുകളുടെ ബാത്തിലായ ന്യായങ്ങളാണ്. ഒരു ന്യായം എന്താ, ഇത് അള്ളാഹുവിന്റെ വിധി കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ചെയ്യുമായിരുന്നില്ല. അള്ളാഹു പറയുകയാണ്, അവർ ഊഹം പറയുക. അതുപോലെ അവർ പറഞ്ഞു കദാലിക മാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ. ഓ നബിയെ, അങ്ങനെ തന്നെയാണ് ഏതൊരു ഉമ്മത്തിലേക്ക് നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ടോ അവരെന്തു പറയാതിരുന്നിട്ടില്ല, ആ റസൂലിനെ കുറിച്ച് സാഹിറുൻ ഔ മജ്നൂൻ, ഇതൊരു സാഹിറാണ്, മാരണക്കാരൻ, ഔ മജ്നൂൻ അല്ലെങ്കിൽ ഭ്രാന്തനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അവർ നബിമാർ പറയുന്ന സത്യത്തെ നിഷേധിക്കുക മാത്രമല്ല അതിനപ്പുറത്ത് നബിമാർ കൊണ്ടുവന്നതിനെ അങ്ങേറ്റം മോശമായ, ഒരിക്കലും നബിമാർക്ക് യോജിക്കാത്ത, നബിമാർ കൊണ്ടുവന്നതിനോട് യോജിക്കാത്ത ആരോപണം അതിനു നേരെ പറയുക സിഹറാണ് എന്ന്. ആരാണ് യഥാർത്ഥത്തിൽ സിഹർ ചെയ്യുക? ഏറ്റവും വൃത്തികെട്ടന്മാരെ ആരാവുകയുള്ളൂ, സാഹിറന്മാരാവുകയുള്ളൂ. പിശാചിനെ അവനിഷ്ടമുള്ള, അവനെ പ്രീതിപ്പെടുത്തുന്ന ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾ, പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരുവൻ സാഹിറാവുകയുള്ളൂ. സാഹിറന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മുസഹഫുകൾ, അതിന്മേൽ നജസുകൾ കൊണ്ടുപോയിടുക, മൂത്രമൊഴിക്കുക പോലെയുള്ള അങ്ങേറ്റം മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്തിട്ടല്ലാതെ ഒരുവൻ എന്താവൂല, സാഹിറാവുകയില്ല, മരണക്കാരനാവുകയില്ല. നോക്കണം ആരാണ് ഈ കൗമ കൊണ്ടുനടക്കുന്നത് എന്ന്. എത്ര മോശക്കാരനായ ആളെയാണ് റബ്ബിനെ വെറുപ്പിക്കുന്ന അങ്ങേയറ്റത്തെ പ്രവർത്തനം ചെയ്യുന്ന ആളുകളാണ് ഇവർ, ഈ ആളുകൾ കൊണ്ടു നടക്കുന്നതെന്ന്. കാരണം സെഹർ പഠിച്ച മുസ്ലിയാരെ സാധാ മുസ്ലിക്കാരെക്കാൾ ഒരു പദവി ഉയർത്തിയിട്ടാണ് ആളുകൾ പറയുക, ഇസ്മിന്റെ ഉസ്താദ്, ഇസ്മിന്റെ പണിയെടുക്കുന്ന ഉസ്താദ്. ആ ഉസ്താദിന് പ്രത്യേകം പരിഗണനയാണ്, ഈ പണിയാണ് ചെയ്യുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിശാചിന്റെ വലിയാണ് സാഹിറന്മാർ. അങ്ങേറ്റം മോശക്കാരായ ആളുകളെ, ആ ആളുകളോട് ആരെ ചേർത്ത് പറയുകയാണ്, നബിമാരെ ചേർത്ത് പറയുകയാണ്, യാ സുബ്ഹാനല്ലാഹ്, എന്തൊരു അക്രമമാണ്, ചിന്തിച്ചു നോക്കൂ. ലഖാലു സാഹിറുൻ ഔ മജ്നൂൻ, പിന്നെ വിളിക്കുന്നത് എന്താണ്, ഭ്രാന്തനാണ് എന്ന്. നബിമാരെക്കാൾ ഏറ്റവും നല്ല അക്കലുള്ള, ബുദ്ധിയുള്ള വേറെ ആരുമില്ല, ആരുമില്ല. അവരെപ്പോലെ ഏറ്റവും സലീമായ ബുദ്ധിയുള്ള മറ്റാരുമില്ല. അവരെയാണ് എന്ത് വിളിക്കുന്നത്, ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ സൂറത്തു ശുആറായിൽ മൂസ അലൈഹിസ്സലാം ഫിറഔനിന്റെ അരികിലേക്ക് ചെന്ന് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, ബനു ഇസ്രായേലിനെ ദ്രോഹിക്കരുത്, അവരെ സ്വതന്ത്രരാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫിറഔൻ ചോദിച്ചു വമാ റബ്ബുൽ ആലമീൻ, ആരാണ് റബ്ബുൽ ആലമീൻ? മൂസ അലൈഹിസ്സലാം പറഞ്ഞു റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇൻ കുന്തും മൂഖിനീൻ. ആകാശഭൂമികളുടെ അതിനിടയിലുള്ളതിന്റെ റബ്ബായവൻ, അവനാണ് അള്ളാഹു. ഇൻ കുന്തും മൂഖിനീൻ, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, ദുനിയാവിൽ നിങ്ങൾ ഏതൊക്കെ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, എന്തൊക്കെയോ കാര്യങ്ങൾ, പല കാര്യങ്ങളിലും മനുഷ്യൻ എന്തുകൊണ്ട് വിശ്വാസമുണ്ട്, ഇന്നത് അവിടെ ഇന്നതാണ്, ഇവിടെ ഇന്നതാണ്, ഇങ്ങനെ യക്കീനില്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയോ? ഇല്ല. നമുക്കറിയാം ഈ മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങിയാൽ റോഡാണ്, അവിടെ നിന്ന ഭാഗത്തേക്ക് പോയാൽ കടലാണ്, അവിടെ നിന്ന വഴിക്ക് പോയാൽ എന്റെ വീടാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇങ്ങനെ ഏതേത് കാര്യത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ അതിനേക്കാൾ നിനക്ക് വിശ്വസിക്കാൻ അർഹതയുള്ള കാര്യം എന്താണ്, അർഹമായ കാര്യം എന്താ, റബ്ബുണ്ട് എന്ന കാര്യമാണ്. കാരണം അത് എല്ലാ യക്കീനിനേക്കാളും വലിയ യക്കീനാണ്. അതാണ് നബിമാർ ചോദിച്ചത് അഫില്ലാഹി ശക്കൂൻ, അള്ളാഹുവിനെ കുറിച്ചാണോ സംശയം, ഫത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് അവൻ മാത്രമാണ് ഇലാഹി എന്നതിനെ കുറിച്ചോ സംശയം? കാരണം നീ ഏത് കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അതിനേക്കാളെല്ലാം അപ്പുറത്ത് വിശ്വസിക്കാൻ യോഗ്യം അള്ളാഹു ഉണ്ട് എന്നും അവനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നുമാണ്. ഏതൊക്കെ കാര്യത്തിന് തെളിവുണ്ടോ അതിനേക്കാളെല്ലാം തെളിവ് ഇതിനാണുള്ളത് എന്ന് മാത്രമല്ല, മുൻഗാമികളിൽ ചിലർ പറഞ്ഞിട്ടുള്ളതുപോലെ ബിമഅറഫ്ത റബ്ബക, നീ എങ്ങനെയാണ് നിന്റെ റബ്ബിനെ അറിഞ്ഞത്? അവർ പറഞ്ഞു എന്റെ റബ്ബിനെ കൊണ്ടാണ് ഞാൻ എല്ലാം അറിഞ്ഞത്, റബ്ബുള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ അറിഞ്ഞത്, എന്റെ റബ്ബുണ്ട് എന്നതുകൊണ്ടാണ് ഞാനിതൊക്കെ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അവനാണ് ഏറ്റവും വലിയ തെളിവ്, അവനുണ്ട് എന്നതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ഏത് കാര്യത്തിന് തെളിവ് അന്വേഷിച്ചാലും അള്ളാഹു ഉണ്ട് എന്നതിന് ഏത് തെളിവ് നീ അന്വേഷിച്ച ആ തെളിവിനേക്കാൾ തെളിഞ്ഞുള്ളവനാണ് ആര്? റബ്ബു സുബ്ഹാനഹു വതആല. അവ്യക്തമായ കാര്യത്തിനാണ് എന്തു വേണ്ടത്? തെളിവ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇല്ലെങ്കിൽ നീ ഉണ്ടാകുമായിരുന്നില്ല. വല്ലാഹി ലൗല അല്ലാഹു മഹ്തദൈന വമ തസദ്ദഖന വമ സല്ലൈന, അള്ളാഹുവാണ് അവനില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാകുമായിരുന്നില്ല, ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല, ഞങ്ങൾ സദഖ കൊടുക്കുമായിരുന്നില്ല എന്ന് സഹാബത്ത് ഖന്ദക് കുഴിക്കവേ കവിത ചൊല്ലിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവർക്ക് മറുപടിയായി ചൊല്ലി, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, അല്ലാഹുവേ ആഖിറത്തിലെ ഖൈറല്ലാതെ ഒരു ഖൈറില്ല, അതുകൊണ്ട് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നീ പുറത്തു കൊടുക്കണമേ. അപ്പൊ നോക്കൂ, മൂസ അലൈഹിസ്സലാം അവനോട് പറഞ്ഞു നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ അഥവാ എന്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വിശ്വസിക്കാൻ യോഗ്യം ഇതാണ്. ഫിറഔന് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഖാല ലിമൻ ഹൗലഹു അലാ തസ്മഊൻ, അവന്റെ ചുറ്റുമുള്ളവരോട് പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നില്ലേ? പരിഹസിക്കാൻ മൂസ അലൈഹിസ്സലാം അവന്റെ പരിഹാസത്തിന് ചെവി കൊടുക്കാതെ പറഞ്ഞു, ഖാല റബ്ബുക്കും വറബ്ബു അബായിക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെയും റബ്ബായവൻ. ഫിറഔൻ അടുത്തത്, ഇന്ന റസൂലക്കും അല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ, ഇതാ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ റസൂൽ ഉണ്ടല്ലോ, പരിഹസിച്ച് പറയാ, ലമജ്നൂൻ ഭ്രാന്തന. മൂസ അലൈഹിസ്സലാം തിരിച്ചു പറയാ, ഖാല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹു റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ഇൻ കുന്തും തഅഖിലൂൻ, അവൻ മഷ്രിഖിന്റെയും മഗ്രിബിന്റെയും റബ്ബാണ്, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും റബ്ബായവനാണ്. ഇൻകുന്തും തഅഖിലൂൻ, എന്താണ് ഇൻകുന്തും തഅഖിലൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്കലുള്ളവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ എന്ന വിശേഷണം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അവന്റെ റസൂലിനേക്കാൾ യോജിക്കുക ആർക്കാണ്? നിഷേധിക്കുന്ന നിന്നെ പോലുള്ളവർക്കാണ്. അലൈഹിസ്സലാം പറയുകയാണ്, റബ്ബുൽ മഷ്രിഖി والمغرب وما بينهما، قال رب المشرق والمغرب وما بينهما ان كنتم تعقلون. سوره الشعراء الى ايه نكون نقول اذا رب سبحانه وتعالى نشهدك അവർക്കാണ് യഥാർത്ഥത്തിൽ അവന്റെ ദീനനെ നിഷേധിക്കുന്നവർക്കാണ് ഈ വിശേഷണങ്ങൾ യോജിക്കുക, അതാണ് ഭ്രാന്ത്. എന്നാൽ നബിമാരെ കുറിച്ച് അവർ പറഞ്ഞു സാഹിറുകളാണ് മജ്നൂനാണ് എന്ന്. അതുപോലെ നോക്കൂ, അവർ പറഞ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തെയും കാഫറുകളും മുശ്രിക്കുകളും പറഞ്ഞ ഒരു വാദമാണ് ഇത്, തഖ്ലീദിന്റെ വാദം, ആബായിനെ അജ്ദാദിനെ തഖ്ലീദ് ചെയ്യുക എന്ന വാദം, പൂർവ്വപിതാക്കന്മാരെ തഖ്ലീദ് ചെയ്യുക. ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? നിങ്ങൾക്കിത് ഉപകാരം ചെയ്തു തരുമോ, ഉപദ്രവം ചെയ്യുമോ? അവർ പറഞ്ഞു, ഖാലു ബൽ, അല്ല ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കണ്ടിരിക്കുന്നു ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് അതാലിക്ക യഫഅലു, ഇവരിങ്ങനെ ചെയ്യുന്നതായി, അവരങ്ങനെ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഇത് തൗഹീദ് പറയുമ്പോൾ, ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ തെളിവില്ലാത്തവർ പറയുന്ന ന്യായമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ സൂറത്തു താഹായിൽ മൂസ അലൈഹിസ്സലാമിനോട് ഫിറഔൻ ചോദിച്ചത്, ഖാല ഫമ ബാലുൽ ഖുറൂനിൽ ഉലാ, എന്താണ് കഴിഞ്ഞുപോയ തലമുറകളുടെ സ്ഥിതി എന്താ? ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ പഴയകാല തലമുറകളുടെ സ്ഥിതി എന്താ? കിതാബു തൗഹീദിന്റെ മനോഹരമായ വിശദീകരണം എഴുതിയ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പേരമക്കളിൽ ഒരാൾ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, അശുബ്ഹത്തുൽ മൽഊന, ശാപിക്കപ്പെട്ട ന്യായം. ഇവരുടെ ശാപിക്കപ്പെട്ട ന്യായമാണ്. കാരണം എത്രയോ കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഫിറാവൂനും അതുപോലത്തെ ആളുകളൊക്കെ അബൂജഹലൊക്കെ പറഞ്ഞ ന്യായമാണ് ഇത്. എന്ത് എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ശരിയാണെങ്കിൽ പണ്ടുകാലത്ത് കഴിഞ്ഞു പോയ ആളുകളുടെ സ്ഥിതി എന്താ? പൂർവ്വപിതാക്കന്മാരുടെ സ്ഥിതി എന്താ? അവരൊക്കെ വാത്തിലാണോ? സഹോദര, നിന്റെ യഥാർത്ഥ പൂർവ്വപിതാവാരാ? ഈ പൂർവ്വപിതാക്കന്മാർ, ബാപ്പകാരണവന്മാർ എന്ന് പറയുന്നത് ആദം അലൈഹിസ്സലാമിന് ചെന്ന് മുട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ ശരിയാകുമായിരുന്നു. ആദം അലൈഹിസ്സലാമിന്റെ ദീൻ ഇതായിരുന്നില്ല, ശിർക്കിന്റെ ദീനായിരുന്നു. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ദീനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദീൻ അതാണ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ദീനാണ്. മൂസ അലൈഹിസ്സലാം ഫിർഔനിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, ഖാല ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദുല്ലു റബ്ബി വലാ യൻസ. അതിനെ കുറിച്ചുള്ള അറിവ്, അവരെ കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ പക്കൽ ഒരു കിതാബിലുണ്ട്. ലാ യദുല്ലു റബ്ബി വലാ യൻസ, എന്റെ റബ്ബിന് പിഴച്ചു പോവുകയില്ല. വലാ യൻസ, എന്റെ റബ്ബിന് മറന്നു പോവുകയുമില്ല. അള്ളാഹ്ക്ക് മറക്കുകയില്ല, തെറ്റി പോവുകയുമില്ല, അബദ്ധം സംഭവിക്കുകയില്ല, അള്ളാഹുവിന് മറന്നു പോവുകയില്ല. മരിച്ചുപോയ അവസാനം ഏത് കാലത്ത് ഏതവസ്ഥയിൽ മരിച്ചു എന്ന് നമുക്കറിയാത്ത ആളുകളെ കുറിച്ച് വിധി പറയുക എന്നത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ മുന്നിൽ ജീവിച്ചു മരിച്ച ഒരാളെ കുറിച്ച് പോലും, പിന്നല്ലേ പണ്ടെങ്ങോ മരിച്ച ആളുകളെ കുറിച്ച്, നമ്മുടെ മുന്നിൽ ഒരാൾ ജീവിച്ചു മരിച്ചു, അയാളെ തഅയ്യിൻ ചെയ്ത് വ്യക്തിപരമായി പേരെടുത്ത് നമ്മൾ എന്തു പറയുകയില്ല. സ്വർഗത്തിലാണെന്നും പറയില്ല, നരകത്തിലാണെന്നും പറയില്ല. ശരിക്ക് ശ്രദ്ധിക്കണം. അത് നമ്മൾ പറയും, അള്ളാഹുവിൽ വിശ്വസിച്ച് തൗഹീദിലായി ജീവിച്ചു മരിച്ച മുസ്ലിം സ്വർഗത്തിലാണ്, കാഫറായി മരിച്ചവൻ നരകത്തിലാണ്. അതേസമയം വ്യക്തികളെ പേരെടുത്ത് സ്വർഗത്തിലാണ് നരകത്തിലാണ് എന്ന് പറയണമെങ്കിൽ ഖുർആനിലും സുന്നത്തിലും വരണം. അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉമർ ഖത്താബിനെ പോലെ, അവർ സ്വർഗത്തിലാണ് എന്ന് അവരുടെ പേര് പറഞ്ഞ് നമ്മൾ പറയും. നരകത്തിലാണ് എന്ന് നമ്മൾ പറയും ഇബ്ലീസിനെ കുറിച്ച്, അബൂലഹബിനെ കുറിച്ച്, അബൂജഹലിനെ കുറിച്ച്. എന്നാൽ അതല്ലാത്ത നമുക്കറിയാത്ത ആളുകളെ പേരെടുത്ത് പറയുകയില്ല. അതേസമയം ദുനിയാവിൽ നമ്മുടെ മുആമല, അവരോടുള്ള നമ്മുടെ ഇടപാട്, നമ്മൾ എന്താണ് അവരെ കുറിച്ച് കണ്ടത് അതിനനുസരിച്ചാണ്. മുസ്ലിമായി മരിച്ച ഒരാൾക്ക് വേണ്ടി അയാൾ നമ്മൾ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ ഖബറെടുക്കും, അയാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും, ഇസ്തിഗ്ഫാർ നടത്തും. കാഫറായി ജീവിച്ചു മരിച്ച ഒരാൾ, മറ്റു മതസ്ഥനായ ഒരാൾ, അയാൾ മരിച്ചാൽ നമ്മൾ അയാളെ കൊണ്ടുവന്ന് മുസ്ലിമികളെ ഖബർസ്ഥാനിൽ ഖബറെടുക്കുകയില്ല, നമ്മൾ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയില്ല. അതേസമയം പേരെടുത്ത് നമ്മൾ എന്ത് പറയുകയില്ല, ഇന്ന ആൾ സ്വർഗത്തിലാണ്, ഇന്ന ആൾ നരകത്തിലാണ് എന്ന് പറയുകയില്ല. അങ്ങനെ പറയണമെങ്കിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ച മര്യാദ എന്താ? അതിനൊരു കൈദ് വെക്കുക എന്നതാണ്, നിബന്ധന വെച്ച് മാത്രം പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ച, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച ഒരു നസ്രാനിയായ കവിയെ കുറിച്ച് ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽമലായിക والناس اجمعين ان كان ما تعالى ذلك അവന്റെ മേൽ അല്ലാഹുവിന്റെയും മലായിക്കത്തിന്റെയും മുഴുവൻ ആളുകളുടെയും ശാപം ഉണ്ടാകട്ടെ. ഇൻ കാന മാ തആല ദാലിക്, അവൻ അതിലായിട്ടാണ് മരിച്ചത് എങ്കിൽ, അവൻ അങ്ങനെയാണ് ആ അവസ്ഥയിൽ തന്നെയാണ് മരിച്ചത് എങ്കിൽ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതാണ് നമ്മുടെ മുന്നിൽ ജീവിച്ചു മരിച്ച ആളുകളെ കുറിച്ച് പോലും നമ്മുടെ നിലപാട്, വ്യക്തികളെ പേരെടുത്ത് പറയുമ്പോൾ. എന്നാൽ പൊതുവായ വിധി പറയാൻ പ്രശ്നമില്ല, അത് അള്ളാഹു പറഞ്ഞതാണ്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. വ്യക്തികളെ പേരെടുത്ത് പറയുമ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വർഗത്തിലാണെന്ന് ആരെ കുറിച്ചാണ് നമ്മൾ പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആളുകളെ കുറിച്ച്, ഖുർആനിലും സുന്നത്തിലും അങ്ങനെ പേര് വന്നിട്ടുള്ള ആളുകളെ കുറിച്ച്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് അതിലൊരു വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അറിവ് എന്ന നിലക്ക്, ഒരു പണ്ഡിതാഭിപ്രായം എന്ന നിലക്ക്, ഒരു ഇൽമ് എന്ന നിലക്ക് ഞാൻ പങ്കുവെക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതിലൊരു വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തി. ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആളുകൾ, മുസ്ലിമീങ്ങൾ, അവർ അയാളെ കുറിച്ച് നല്ലത് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത് വജബത്ത്, അത് നിർബന്ധമായിരിക്കും, അത് നിർബന്ധമായിരിക്കുന്നു. ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സഹാബിമാർ അയാളെ കുറിച്ച് മോശം പറഞ്ഞു, മോശക്കാരനായിരുന്നു എന്ന അഭിപ്രായം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത് വജബത്ത്, നിർബന്ധമായിരിക്കുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? നിങ്ങൾ ഖൈർ പറഞ്ഞ ആൾ സ്വർഗത്തിലാണ്, നിങ്ങൾ ഷർറ് പറഞ്ഞ ആൾ നരകത്തിലാണ്. അൻതും ഷുഹദാഉല്ലാഹി ഫിൽ അർദ്, നിങ്ങളാണ് ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികൾ. നിങ്ങൾ പറഞ്ഞ അഭിപ്രായം അത് ശരിയാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, മുസ്ലിമീങ്ങൾ ഒന്നാകെ ഖൈറിന്റെ ആളാണ് എന്ന അഭിപ്രായം പറഞ്ഞ ആൾ സ്വർഗത്തിലാണ് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഏതുപോലെ? ആരെയൊക്കെ പോലെ? ഇമാം ഷാഫിഈ റഹിമഹുള്ള, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇങ്ങനെയുള്ള മഹാന്മാരായ ഇമാമുമാരുണ്ട്. അവരെ കുറിച്ച് മുസ്ലിമീങ്ങൾക്ക് എന്തില്ല? രണ്ടഭിപ്രായമില്ല. അവർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായി പേരെടുത്ത് സ്വർഗത്തിലാണ് എന്ന് പറയാൻ മാത്രം യോഗ്യതയുള്ള ആളുകളാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതു കാണാം. അതൊരു അറിവ് എന്ന നിലക്ക് ഞാൻ പങ്കുവച്ചു എന്ന് മാത്രം. ആ ദറജയിലേക്ക് യോഗ്യതയില്ലാത്തവരെ കൂട്ടി പറയാൻ നമുക്ക് പാടില്ല. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ ലിസാനു സിദ്ഖാണത് എന്ന് പറഞ്ഞാൽ ശരിയായ സൽകീർത്തി. മനസ്സിലായില്ലേ? അത് ഖൈറാണ്, നല്ല ലക്ഷണമാണ്. ഒരാൾ മരണപ്പെട്ടു, മുസ്ലിമീങ്ങളിൽ ധാരാളം ആളുകൾ അയാളെ കുറിച്ച് നല്ലത് പറയുന്നു എന്നത് നല്ല ലക്ഷണമാണ്. സംശയമില്ല, സംശയമില്ല. ഒരാൾ മരിച്ച ആളെ കുറിച്ച് ആ മുസ്ലിമീങ്ങളായ നല്ല ആളുകൾ, വിവരമുള്ള ദീനുള്ള ആളുകൾ മോശം പറയുന്നു, അല്ലെങ്കിൽ അവർ മോശമാണ് അയാളെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്, അവന്റെ ദ്രോഹമാണ് നല്ല ആളുകൾ ഏറ്റിട്ടുള്ളത് എങ്കിൽ അത് മോശം ലക്ഷണമാണ്. സംശയമില്ല, അത് മോശം ലക്ഷണമാണ്. വലയാദുബില്ല, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചവരെ രണ്ടായി വേർതിരിച്ചൊരു ഹദീസ് കാണാം. ഒരു കൂട്ടർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുസ്തരീഹ്, മറ്റൊരു കൂട്ടർ പറഞ്ഞു മുസ്തറാഹു മിൻ. മുസ്തരീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാഹത്തായവൻ. മുസ്തറാഹു മിൻ എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് മറ്റുള്ളവർക്ക് റാഹത്തായി, ദവാ മരിച്ചതുകൊണ്ട്. മുസ്തരീഹ് എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിൻ മരിച്ചാൽ അവൻ റാഹത്താണ്. അവൻ ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്ന്, കെട്ടിക്കുടുക്കുകളിൽ നിന്ന്, ദുനിയാവിന്റെ വേണ്ടാത്ത വർത്തമാനങ്ങളിൽ നിന്ന്, ഈ ദുനിയാവിലെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു, റാഹത്തായി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫാത്തിമയോട് വഫാത്തിന്റെ ദിവസം പറഞ്ഞതുപോലെ, മോളെ ഉപ്പാക്കി, ഈ ദിവസത്തിന് ശേഷം ഇനി വേദനയില്ല. വേദനകൾ ഇതാ ഇന്നത്തോടെ ദുനിയാവിലെ അവസാന ദിവസത്തോടെ അവസാനിച്ചു. പിന്നീട് ഏറ്റവും വലിയ റാഹത്താണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തോട് ദൂരെ നിന്ന് ഒരാൾ വന്ന് ചോദിച്ചതുപോലെ, എപ്പോഴാണ് ഇമാം ഒരു മുഅ്മിനിന്റെ റാഹ? സ്വർഗത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുമ്പോൾ, ഒന്നാമത്തെ കാലെടു വെച്ചാൽ അവിടെ റാഹ. മുഅ്മിൻ മരിക്കുന്നതോടെ അവന് റാഹത്താണ്. അതേസമയം മോശക്കാരൻ ഒരാളുടെ മരണത്തെ കുറിച്ച് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവൻ മരിച്ചാൽ യസ്തരീഹു മിൻഹു അൽഇബാദു വൽ ബിലാദ് വശജറു വദ്ദവാബ്, അവന്റെ ശർറ് ഒഴിഞ്ഞതിൽ നാടും നാട്ടുകാരും മരങ്ങളും ജന്തുക്കളും പോലും ആശ്വസിക്കും. അവനെ കൊണ്ട് ശർറേ ഉണ്ടായിട്ടുള്ളൂ. അവന്റെ പാപങ്ങൾ കൊണ്ട് അവന്റെ ചുറ്റുപാടും അന്തരീക്ഷത്തിൽ വരെ മോശമാണ്. തിന്മകൾ കൊണ്ട് അതിന്റെ ഫലം ചുറ്റുമുണ്ടാകുമെന്നാണ്. വരൾച്ച പോലെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ തിന്മ അധികരിക്കുമ്പോൾ വരും. പകർച്ചവ്യാധികൾ ജനങ്ങളുടെ തിന്മ അധികരിക്കുമ്പോൾ വരും. നോക്കണം, അതിന്റെ ഷർറ് തെറ്റ് ചെയ്യാത്തവരും വരെ അനുഭവിക്കും. അതുകൊണ്ട് അവർക്കൊക്കെ റാഹത്താകും. നഊദു ബില്ലാ, അള്ളാഹു നമ്മെ ഇതിലേറ്റവും നല്ല മരണം മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയത്, വജഅലിൽ മൗത റാഹത ലനാ മിൻ കുല്ലി ശർ. അല്ലാഹുവേ, വജഅലിൽ മൗത റാഹത ലി മിൻ കുല്ലി ശർ, മരണത്തെ നീ എല്ലാ ഷറിൽ നിന്നുമുള്ള റാഹത്ത് ആശ്വാസമാക്കി തരണേ എന്ന്. മുശ്രിക്കുകളുടെ ഈ ന്യായം പണ്ട് കാലത്ത് അവർ പറയുന്ന ന്യായം ഇതാ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പൊളിക്കുകയാണ്. നോക്കൂ, അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത് ഖാല പറഞ്ഞു. മുസ്ഹഫിൽ നിങ്ങൾ ആ ഖാല എഴുതിയത് ശ്രദ്ധിക്കുക. നമ്മളെ കയ്യിലുള്ള സാധാരണ മുസ്ഹഫുകളാണ് നിങ്ങളെ കയ്യിലുള്ളതെങ്കിൽ, പ്രത്യേകിച്ച് മദീനയിൽ നിന്ന് ഇറങ്ങുന്ന ഷെയ്ഖ് ഉസ്മാൻ താഹ അദ്ദേഹത്തിന്റെ കൈപ്പടയിലുള്ള മുസ്ഹഫാണ്. അതാണ് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള മുസ്ഹഫുകൾ. അതിലുള്ളതാണെങ്കിൽ ആ ഖാല എഴുതിയത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഖാഫ് ശേഷം അലിഫ് നീട്ടിയിട്ട് വേറൊരു അലിഫ് എഴുതിയിട്ടില്ല അല്ലേ? എന്തുകൊണ്ടാണത്? അവിടെ കുൽ എന്നുകൂടി ഖിറാഅത്തുണ്ട്, അതുകൊണ്ടാണ്. കുൽ എന്നുകൂടി അവിടെ ഖിറാഅത്തുണ്ട്. മാലിക് യൗമിദ്ദീൻ എഴുതുമ്പോൾ എന്ത് ചെയ്യുകയില്ല? മീമിന്റെ അലിഫ് വേറെയാക്കി എഴുതുകയില്ല, മറിച്ച് അത് ലാമിനോട് കൂട്ടിയിട്ടാണ് എഴുതുക. കാരണം അവിടെ രണ്ട് ഖിറാഅത്തുണ്ട്, മാലിക് യൗമിദ്ദീൻ എന്നുണ്ട്, മാലിക് യൗമിദ്ദീൻ എന്നുമുണ്ട്. ഈ വ്യത്യസ്ത ഖിറാഅത്തുകൾ അത് ഖുർആനിന്റെ ഭാഗമാണ്. അതെന്തല്ല, ഖുർആനിന് പുറത്തുള്ളതല്ല എന്ന് മാത്രമല്ല, അത് തഫ്സീർ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരും. കൂടുതൽ നമുക്കത് തഫ്സീർ മനസ്സിലാക്കി ആ ഖിറാ വ്യത്യസ്ത ഖിറാഅത്തുകൾ ഉൾപ്പെടുന്ന രൂപത്തിലാണ് മുസ്ഹഫ് എഴുതിയിട്ടുള്ളത്. മുസ്ഹഫിന്റെ എഴുത്ത് സാധാരണ അറബി വേറെ എന്തെങ്കിലും എഴുതുന്ന പോലെയല്ല, മുസ്ഹഫിന് പ്രത്യേകമായ ഒരു എഴുത്തുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തോന്നിയതുപോലെ എന്ത് എഴുതാൻ പറ്റൂല, മുസ്ഹഫ് എഴുതാൻ പറ്റില്ല. ഇത് പഠിച്ചവരുണ്ട് ഇവിടെ. കുൽ എന്നുകൂടി ഖിറാഅത്ത് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. കുൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നീ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ കൽപ്പിക്കാൻ. ശരിയാണ്, അതാ അർത്ഥം. അതുപോലെ ഖാല, ഇത് മുമ്പുള്ള നബിമാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ്. കാരണം പഴയ ആളുകളുടെ തന്നെ വാദമായിരുന്നു ഇത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൗമിന്റെയും വാദമാണ്. കുൽ പറയുക, നമ്മുടെ മുസഫിൽ ഉള്ള ഖിറാഅത്ത് ഖാല എന്ന്. വ്യത്യസ്ത ഖിറാഅത്തുകൾ അറിയുന്ന കാരികൾ ധാരാളമുണ്ട്, പല ഖിറാഅത്തുകൾ അറിയുന്ന കാരികൾ. പക്ഷേ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ പൊതുവെ ഉള്ള ജനങ്ങൾക്കറിയുന്ന ഖിറാഅത്ത് ഏതാണോ അതാണ് ഒരു ഇമാം പൊതുവെ ജനങ്ങൾക്ക് മുന്നിൽ ഓതേണ്ടത്. കാരണം അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും. വിവരമില്ലാത്ത ആളുകൾ വിചാരിക്കും ഇയാൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന്, ആളുകൾ തശ്വീശിലായി പോകും. അങ്ങനെ ഉണ്ടാക്കരുത്. അതേസമയം ചിലപ്പോൾ ചില മസ്ജിദുകൾ ഉണ്ടാകാം, അവിടെ എല്ലാവരും അവിടെ നിസ്കരിക്കാൻ വരുന്നവരൊക്കെ ദീൻ പഠിക്കുന്നവരും ആഴത്തിൽ വിജ്ഞാനമുള്ളവരൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഇടങ്ങളിൽ ഇമാമ് അങ്ങനെ ഓതിയാൽ പിന്നെയുള്ള ഒരിക്കാരെ ഇതാ ഖിറാഅത്താണ്, അപ്പൊ കുഴപ്പമില്ല, ആ അമൽ അങ്ങനെ നടപ്പിലാക്കാം. എന്നാൽ അതറിയാത്ത ഇടങ്ങളിൽ സാധാരണക്കാരെ ആളുകൾക്ക് നിസ്കരിക്കാൻ വരുന്ന മസ്ജിദുകളിൽ എല്ലാവർക്കും അറിയുന്ന ഖിറാഅത്ത് ഏതോ അതാണ് ഇമാം പാരായണം ചെയ്യേണ്ടത്. ഖാല വലൗ ജിഇതുകും ബിഅഹ്ദാ മിമ്മ വജദ്തും അലൈഹി ആബാഅകും قالوا إنا بما أرسلتم به كافرون قال അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിമാർ പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവലൗ ജിഇതുകും, ഞാൻ നിങ്ങളിലേക്ക് വന്നു എങ്കിൽ പോലുമോ, എന്തുകൊണ്ടാണ് വന്നത്, ബി അഹ്ദാ, ഏറ്റവും സന്മാർഗം ഉള്ളതുമായി, മിമ്മ വജദ്തും അലൈഹി, നിങ്ങൾ കണ്ടതിനേക്കാൾ ശരിയായ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഏത് വഴിയിൽ കണ്ടോ അതിനേക്കാൾ സന്മാർഗവുമായിട്ടാണ് ഞാൻ വന്നത് എങ്കിൽ പോലുമോ. ഖാല നബി പറഞ്ഞു, അവലൗ ജിഇതുകും, ഞാൻ നിങ്ങളിലേക്ക് വന്നത് എങ്കിൽ പോലുമോ, ബി അഹ്ദ, ഏറ്റവും സന്മാർഗവുമായിക്കൊണ്ട്, മിമ്മ വജദ്തും അലൈഹി, നിങ്ങൾ കണ്ടതിനേക്കാൾ, അബാഅക്കും, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഏതൊരു വഴിയിലായി നിങ്ങൾ കണ്ടോ അതിനേക്കാൾ ശരിയായ മാർഗവുമായിട്ടാണ് ഞാൻ വന്നത് എങ്കിൽ പോലുമോ, നിങ്ങൾ എന്നെ പിൻപറ്റുകയില്ലേ, അവരാണോ പിൻപറ്റുക. അപ്പൊ നോക്കൂ, ഹിദായത്താണ് അവരുടെ ഉദ്ദേശമെങ്കിൽ, സന്മാർഗമാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ഇതിനെന്താ മറുപടി പറയേണ്ടത്? അല്ല, നിങ്ങൾ അവർ കൊണ്ടുവന്നതിനേക്കാൾ ശരിയായ വഴിയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതാണ് പിൻപറ്റുക എന്നല്ലേ മറുപടി പറയേണ്ടത്? നോക്കൂ, ഖസ്ദ്, അതുപോലെ ഒരാളുടെ ഫഹം. ഖസ്ദ് എന്നാൽ ഒരാളുടെ ഉദ്ദേശം, ഫഹം എന്നാൽ ഒരാൾ മനസ്സിലാക്കിയത്. ഒരാൾ മനസ്സിലാക്കിയത് തെറ്റാണ്, ഒരാൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ല എങ്കിൽ നമുക്ക് അയാൾക്ക് എന്തു കൊടുക്കാം? പറഞ്ഞു കൊടുക്കാം, ഇന്നതാണ് ശരി, ഇതാണ് തെളിവുകൾ, ഇതാണ് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഇൻഷാല്ലാ അയാൾ മനസ്സിലാക്കും, അയാളുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അള്ളാഹു അയാളെ പഠിപ്പിക്കും. അതേസമയം അയാളുടെ ഖസ്ദ് തെറ്റിപ്പോയാലോ? അയാളുടെ ഉദ്ദേശം ഇതല്ല, അയാൾക്ക് സത്യം സ്വീകരിക്കണമെന്നില്ല, അയാളുടെ ഉദ്ദേശം വേറെയാ. നമ്മൾ എന്തു ചെയ്യാൻ അയാളുമായിട്ട്? ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക്. അയാളെ അയാളുടെ മുന്നിൽ നമുക്ക് വഴിയില്ല, അയാളോട് സംസാരിച്ചിട്ട് എന്ത് കാര്യം, തെളിവ് ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് കാര്യം, അയാൾ സ്വീകരിക്കുകയില്ലല്ലോ. അതാണ് സഹോദരങ്ങളെ, ഖസ്ദ് തെറ്റിപ്പോവുക, ഉദ്ദേശം ലക്ഷ്യം തെറ്റിപ്പോവുക എന്നത് വലിയ അപകടമാണ്. അത് നമ്മളേറെ ശ്രദ്ധിക്കണം. നമ്മുടെ ലക്ഷ്യം ഉദ്ദേശം അത് സത്യത്തിൽ സത്യമേതാണോ അത് സ്വീകരിക്കുക എന്നതായിരിക്കണം. അതിൽ സിദ്ഖ്, അള്ളാഹുമായുള്ള സത്യസന്ധത പുലർത്തണം, റബ്ബുമായുള്ള സത്യസന്ധത. എങ്കിലവൻ രഹസ്യത്തിലും പരസ്യത്തിലും തന്റെ താല്പര്യങ്ങൾക്കെതിരായാലും സത്യം സ്വീകരിക്കാൻ സന്നദ്ധനായിരിക്കും. എങ്കിൽ ഇൻഷാല്ലാ നീ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു നിന്നെ കൈവിടുകയില്ല, അള്ളാഹു അങ്ങനെയുള്ളവരെ കൈവിടുകയില്ല. ഖിയാമത്ത് നാളിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ? ഹാദാ യൗമു യൻഫഉ സാദിഖീന സിദ്ഖുഹും, സത്യസന്ധന്മാർക്ക് അവരുടെ സിദ്ഖ്, അവരുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന നാളാണിന്ന്. ഖിയാമത്ത് നാളിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ വാക്കാണ്, സാദിഖുകളായ ആളുകൾക്ക്, സത്യസന്ധരായ ആളുകൾക്ക് അവരുടെ സിദ്ഖ് പ്രയോജനപ്പെടുന്ന നാളാണിന്ന്. അതുകൊണ്ട് സഹോദര, നിനക്ക് സത്യസന്ധത ഉണ്ടോ? എങ്കിൽ നിനക്കത് പ്രയോജനപ്പെടും. സത്യസന്ധരായിരിക്കാനാണ് അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, ഓ മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വഖൂനു മഅസ്സാദിഖീൻ, സത്യസന്ധരുടെ കൂടെ ആയിരിക്കുക എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് അതാണോ നീ എങ്കിൽ നിനക്കത് പ്രയോജനപ്പെടും, അല്ലാഹു നിന്നെ കൈവിടുകയില്ല, ഹഖ് അല്ലാഹു നിനക്ക് കാണിച്ചു തരും. നിനക്ക് വലിയ വിജ്ഞാനമില്ലെങ്കിലും ഈ ദുനിയാവിലുള്ള അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന, അങ്ങനെ ജീവിച്ചു മരിച്ച കോടാനുകോടി ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവർക്ക് വലിയ ഉലമായിരുന്നെന്നാണോ നിങ്ങളുടെ വിചാരം? എല്ലാവരും അല്ല, സാധാരണക്കാരായ ആളുകളുണ്ട്. തന്റെ വിശ്വാസം എന്താ, തനിക്ക് വാജിബായ നിസ്കരിക്കേണ്ടത് എങ്ങനെ, തന്റെ വാജിബായ കാര്യങ്ങൾ, ഇത് പഠിച്ചു മരിച്ചുപോയ ആളുകളുണ്ട്, ഹിദായത്തിലായി മരിച്ചുപോയ ആളുകൾ. ആരാണ് അവരെ കാത്തുരക്ഷിച്ചത്? അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാതെ, റബ്ബല്ലാതെ. അവരുടെ അപ്പുറത്തും ഇപ്പുറും കുഫറും ദലാലത്തും ബിദ്അത്തും നിരീശ്വരവാദവും ഒക്കെ ഉണ്ട്. ആരാണ് അവർ ഇസ്ലാമിലായി മരിപ്പിച്ചത്? അല്ലാഹു അല്ലാതെ. ഇത് അല്ലാഹു നൽകുന്നതാണ്, ഈ ഹിദായത്ത് റബ്ബിന്റെ പക്കൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഉദ്ദേശം നന്നാക്കുക. സത്യം എവിടെയായാലും അതിലായിരിക്കണം, അതിലായി മരിക്കണം എന്ന ഉദ്ദേശം ഉണ്ടാവുക. അതിനുവേണ്ടി പരിശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അല്ലാഹു കാണിച്ചു തരും. കാരണം ഹക്കിനുമേലൊരു നൂറുണ്ടായിരിക്കും, ഒരു പ്രകാശം ഉണ്ടായിരിക്കും സത്യത്തിനുമേൽ. അത് കാണിച്ചു കൊടുക്കേണ്ടവൻ അല്ലാഹു കാണിച്ചു കൊടുക്കും. സത്യത്തിന്റെ വാക്കുകൾക്ക് അതിന്റെ പ്രകാശമുണ്ടാകും. സത്യം പറയുന്ന ആ വാക്കുകൾക്ക് അതിന്റേതായ തെളിച്ചമുണ്ടാകും. ബാത്തിലിനുമേൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് മുഅ്മിനുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യം വെക്കും. ഏതുപോലെ മസീഹു ദജ്ജാലിന്റെ നെറ്റിയിന്മേൽ അള്ളാഹു കാഫറാണെന്ന് മുഅ്മിനെന്ന് കാണാൻ പാകത്തിൽ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളതുപോലെ മുഅ്മിനുകളിലെ അക്ഷരമറിയാത്തവനും അറിയുന്നവനും അത് വായിക്കുമെന്നാണ്. അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. അത് അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ, ഓ മുഅ്മിനുകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാന, അള്ളാഹു നിങ്ങൾക്ക് ഫുർഖാൻ ഏർപ്പെടുത്തി തരും. എന്താണ് ഫുർഖാൻ? സത്യവും അസത്യവും വേർതിരിക്കാനുള്ള കഴിവ് അള്ളാഹു നിങ്ങൾക്ക് നൽകും. അതാണ് ഫുറൂസിയത്ത് എന്ന് പറയും. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഒരു കിതാബ് തന്നെ ഉണ്ട്, കിതാബുൽ ഫുറൂസിയ. അതാണ് ഫുറൂസിയത്ത് എന്ന് പറഞ്ഞാൽ മുഅ്മിനിന്റെ ഫിറാസത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സത്യവും ബാത്തിലും കാണുമ്പോൾ തന്നെ അവന് ഹക്കിനോട് ചായ്വ് തോന്നുക, മോശക്കാരെയും നല്ലവരെയും കാണുമ്പോൾ തന്നെ അവന് നല്ല ആളുകളോട് അടുപ്പം തോന്നുക. അത് അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. അത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുഅ്മിനുകൾക്കാണ് അള്ളാഹു നൽകുക. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സത്യസന്ധതയുള്ള മുഅ്മിനുകളാവുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹു എന്നെ നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്നതുവരെ ഒരാൾക്കും എന്തില്ല, ഞാൻ ദലാലത്തിലായി പോവുകയില്ല എന്ന ഉറപ്പില്ല. ഈ പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ ഇല്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് ഹിദായത്തിനാണെങ്കിൽ ഈ ഹിദായത്ത് അള്ളാഹു നാളെ നമുക്ക് നിലനിർത്തി തരണം, മറ്റന്നാൾ നിലനിർത്തി തരണം, അടുത്ത വർഷം നിലനിർത്തി തരണം, ഏത് ഫിത്നയുടെ കൊടുങ്കാറ്റുകൾ വീശിയാലും അള്ളാഹു നിലനിർത്തി തരണം. മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അവസാനമായി പറഞ്ഞുകൊണ്ട് ഇമാനുമായ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വരെ അള്ളാഹു അത് നിലനിർത്തി തരണം. എങ്കിലേ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു ആ മഹാഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും നല്ല അന്ത്യം നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു തവഫന മുസ്ലിമീൻ والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك നോക്കൂ, നിങ്ങൾ ഈ ആളുകളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. നബിമാർ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഏത് വഴിയിൽ കണ്ടോ അതിനേക്കാൾ സന്മാർഗവുമായാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത് എങ്കിൽ പോലുമോ, എങ്കിൽ നിങ്ങൾ ഇത് സ്വീകരിക്കുമോ? قالوا അവരുടെ മറുപടി എന്താ? ഇന്ന ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, ഇന്ന ഞങ്ങൾ ബിമാ ഉർസിൽതുംബ, നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് എന്താണോ, നബിമാരോട് അവർ പറയുക, നിങ്ങൾ നിയോഗിക്കപ്പെട്ട കാര്യം ഏതാണോ, കാഫിറൂൻ, അത് നിഷേധിച്ചവരാകുന്നു ഞങ്ങൾ. ഇത് ഇതിലൂടെ വ്യക്തമാണത്, അവരുടെ ഉദ്ദേശം അവർക്ക് സന്മാർഗം സ്വീകരിക്കുക എന്നത് ഉദ്ദേശമല്ല. ഈ ന്യായം ഇന്നും ഷിർക്കിന്റെ ആളുകൾ പറയുന്നത് കാണാം. ഷിർക്കിന്റെ ആളുകളോട് നിങ്ങൾ പോയി പറഞ്ഞു നോക്കൂ, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാലോ പറയും, ഇത് ഞങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലല്ലോ, ഇത് 921 ശേഷം വന്നതല്ലേ, 921 ശേഷമാണോ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകൾ വന്നത്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനുള്ള ആയത്തുകൾ ഇറങ്ങിയത് അല്ല. എന്നാൽ ആളുകൾ മുസ്ലിയാക്കന്മാർ ജനങ്ങളെ പറ്റിക്കാൻ ഇങ്ങനെ പലതും പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. കേരളത്തിൽ 921 മുൻപ് ഇങ്ങനെ ഒരു വാദമുണ്ടായിട്ടില്ല എന്ന് കളവാണ്, യാതൊരു സംശയവുമില്ല, കളവാണ്. ഇബിൻ അബ്ദുൽ വഹാബ് വരുന്നതിന് മുമ്പ് ഇതാരും പറഞ്ഞിട്ടില്ലായിരുന്നു. കളവാണ് ഇത്. നോക്കൂ, ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ്. ആ പറയുന്നവർ തെളിവ് കൊണ്ടുവരട്ടെ, തെളിവ് കൊണ്ടുവരട്ടെ. ഷിർക്കിനുള്ള തെളിവ്, ബിദാഅത്തുകൾക്കുള്ള തെളിവ് ഇല്ല, തെളിവ് കൊണ്ടുവരാൻ സാധ്യമല്ല. അള്ളാഹു പറയുന്നു, ഈ പറഞ്ഞ ഇങ്ങനെ ഉദ്ദേശം മോശമായ നബിമാരെ നിഷേധിച്ചു തള്ളിയ ആളുകളുടെ അവസാനം എന്തായിരുന്നു? അള്ളാഹു പറയുന്നു, ഫൻതഖംന മിൻഹും ഫൻതഖംന മിൻഹും ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ഇൻതഖമ മിൻ എന്ന് പറഞ്ഞാൽ പ്രതികാര നടപടി സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദുൻതിഖാം, അവൻ ഇൻതിഖാം ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ ചെയ്യുന്നവനാണ്. തെറ്റുകൾ ചെയ്തവർക്ക്, ഷറിന്റെ ആളായി ജീവിച്ചവർക്ക് അതിന്റെ പ്രതിക്രിയ എന്തോ അതവർക്ക് നൽകുന്നവനാണ്. അത് അതിലാണ്, അത് നീതിയാണ്, അതൊരിക്കലും തെറ്റല്ല. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞതാണ് ദുൻതിഖാം, അസീസുൻ ദുൻതിഖാം, ഇൻതിഖാമുള്ളവനാണ് അവൻ എന്ന് പറഞ്ഞാൽ അവൻ പ്രതിക്രിയ നടപടി സ്വീകരിക്കുന്നവനാണ്. അള്ളാഹു പറയുന്നു, ഫൻതഖംന മിൻഹും, നാം അവരോട് അവർക്കുള്ള പ്രതിക്രിയ നാം നൽകി. ഫൻദുർ, നീ നോക്കൂ, കൈഫ കാന, എങ്ങനെയായിരുന്നു ആഖിബത്തുൽ മുകദ്ദിബീൻ, മുകദ്ദിബുകളായ നിഷേധിച്ചവരായ ആളുകളുടെ ആഖിബത്ത് എങ്ങനെയായിരുന്നു, അവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കൂ. പഴയകാല നബിമാരുടെ ഉമ്മത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് തന്നെ നശിപ്പിക്കുകയുണ്ടായി. പരലോകത്ത് അതിനേക്കാൾ വലിയ ശിക്ഷ അവർക്ക് അള്ളാഹു ഒരുക്കി വച്ചിട്ടുമുണ്ട്. ഇതാണ് ഇങ്ങനെ നബിമാരെ നിഷേധിച്ചു തള്ളിയവർക്ക് അവർക്ക് സംഭവിച്ച ആഖിബ്, അവരുടെ അന്ത്യം അങ്ങനെയായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ നിഷേധികൾക്കും അവരുടെ അന്ത്യവും ഇങ്ങനെ തന്നെയാണ്. എന്നാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് അവരെ ഒന്നാകെ അള്ളാഹു നശിപ്പിച്ചു കളയുകയില്ല എന്ന്. ഖിയാമത്തിൽ നാൾ വരെ അവർ ബാക്കിയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ നബിയുടെ ഉമ്മത്തിലെ നിഷേധികളെ ഒന്നാകെ അള്ളാഹു നശിപ്പിക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അള്ളാഹു നിയോഗിച്ചത് റഹ്മത്താണ്. ആ റഹ്മത്ത്, ആ കാരുണ്യം, അതിന്റെ ഖൈർ മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് കൂടി ലഭിക്കുന്നു. എങ്ങനെയാണത്? ദുനിയാവിലെ ശിക്ഷ ഒഴിവാക്കി കിട്ടി. ദുനിയാവിലെ അഥവാ ഒന്നാകെ നശിപ്പിക്കുന്ന ശിക്ഷ ഒഴിവായി കിട്ടിയിരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ നബിയുടെ പ്രത്യേകതയാണ്. കാരണം അവിടുന്ന് ആഖിറു അൽ അംബിയ, അവസാനത്തെ നബിയാണ്. ഇത് ആ അവസാനത്തെ ഉമ്മത്തുമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മൂസ അലൈഹി സലാമിന്റെ തൗറാത്ത് മൂസ നബിക്ക് അള്ളാഹു നൽകിയതിനു ശേഷം മുകളിൽ നിന്ന് ഒരു ശിക്ഷ കൊണ്ട് അള്ളാഹു ഒരു ഉമ്മത്തിനെ നശിപ്പിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അത് ഖുർആനിൽ അള്ളാഹു സൂചിപ്പിച്ചിട്ടുമുണ്ട്. മൂസ നബിക്ക് നാം കിതാബ് നൽകി, മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുറൂൻ അൽ ഊലാ, പഴയകാല ഉമ്മത്തുകളെ നശിപ്പിച്ചതിനു ശേഷം എന്ന്. പഴയകാല ഉമ്മത്തുകളെ അള്ളാഹു മുകളിൽ നിന്ന് ശിക്ഷ അയച്ചുകൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട്. അത്തരം ശിക്ഷ, മുകളിൽ നിന്ന് വരുന്ന ശിക്ഷ, അത് മൂസ അലൈഹിസ്സലാമിന് ശേഷം അള്ളാഹു മറ്റ് കൗമുകളെ അങ്ങനെ നശിപ്പിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇന്നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനു ശേഷം ഇമാമു അൽ ഹുനഫ അബുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുകയാണ്. വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി, ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, വഖൗമിഹി, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഖൗമിനോടും ജനങ്ങളോടും പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത്? ഇന്നനി ബറാഉൻ മിമ്മാ തഅബുദൂൻ, ഇന്നനി, തീർച്ചയായും ഞാൻ ബറാഇനാണ്, ഞാൻ ബന്ധവിച്ഛേദനത്തിനാണ്. മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ ബന്ധമൊഴിവാൻ തീർന്നോ? ഇല്ല. ഇല്ലല്ലദീ ഫത്തറനി ഫഇന്നഹു സയഹ്ദീൻ. وإذ قال إبراهيم لأبيه وقومه إنني براء مما تعبدون إلا الذي فطرني فإنه سيهدين. نوك إبراهيم عليه السلام عندنا تند قومين ودن فداوين ودن برنجد إنني براء مما تعبدون إلا الذي فطرني لا إله إلا الله إننا نودع إنني براء نان بنتم ودن نريكنو എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ ശത്രുതയിനാണ്. മിമ്മ ചഅബുദു, നിങ്ങൾ എന്തിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ അതിൽ നിന്നെല്ലാം. ഇല്ലല്ലദി ഫതറനി, എന്നെ സൃഷ്ടിച്ചവൻ ഒഴികെ. നോക്കൂ അവിടെ എന്തു വന്നു, അവർ ഇബാദത്ത് ചെയ്യുന്ന അവരുടെ മുഴുവൻ ഇലാഹുകളിൽ നിന്നുമുള്ള ബന്ധവിച്ഛേദനവും അതിനൊക്കെ നിഷേധിക്കുകയും എന്നിട്ട് അള്ളാഹുവിനെ മാത്രം എന്ന കാര്യം സ്ഥാപിക്കലും അവിടെ വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അതിന്റെ ഉദ്ദേശം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ലാ ഇലാഹ, ഒരൊറ്റ ഇലാഹുമില്ല, അത് അള്ളാഹു അല്ലാത്ത മുഴുവൻ ഇലാഹുകളെയും നിഷേധിക്കലാണ്. അതില്ലാതെ എന്ത് പൂർത്തിയാവുകയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാവുകയില്ല. ഇല്ലല്ലാഹ് എന്നിട്ട് അള്ളാഹു അല്ലാതെ, അഥവാ ഞാൻ ആരെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അള്ളാഹുവിനെ മാത്രം. ലാ ഇലാഹ എന്നതിൽ നഫിയാണുള്ളത്, എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക. ഇല്ലല്ലാഹ് എന്നത് ഇസ്ബാത്താണ്, സ്ഥാപിക്കലാണ്. ഇതില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയില്ല. അള്ളാഹുവിന് പുറമെ ജനങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന മുഴുവൻ ഇലാഹുകളെയും നിഷേധിച്ചാലല്ലാതെ അതിനൊന്നും ഞാൻ ആരാധിക്കുകയില്ല, അതിനൊന്നും ആരാധിക്കപ്പെടാൻ അർഹതയില്ല എന്നൊരാൾ വിശ്വസിച്ചാലല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയില്ല. ഒരുവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അതോടൊപ്പം മറ്റാരെങ്കിലും ഇബാദത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലാഹിനെ ആരാധിക്കപ്പെടാൻ അർഹതയുണ്ട്, അതിനെയും ആരാധിക്കാം, അത് കുഴപ്പമില്ലാത്ത കാര്യമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ഈ ദീനല്ലാത്ത മറ്റേതെങ്കിലും ഒരു ദീനും അതും സത്യത്തിന്റെ മാർഗമാണ്, അതിലായി വരിച്ചാലും ഒരാൾ സ്വർഗത്തിലെത്തിയും എത്തും എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നോക്കൂ, അവൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരാണ്, പക്ഷെ അവൻ എന്തു പറയുകയാണ്, വേറെ ഏതെങ്കിലും ഇസ്ലാമല്ലാത്ത ഒരു ദീൻ അതും സത്യത്തിന്റെ വഴിയാണ്, അതും സത്യത്തിൽ, അതിലായി ഒരാൾ മരിച്ചാലും അള്ളാഹു ഒരുവനെ രക്ഷപ്പെടുത്തും എന്നൊരുവൻ വിശ്വസിച്ചാൽ അതോടവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം അവൻ അള്ളാഹു നബിമാരെ നിയോഗിച്ചത് എന്തിനാണോ, അള്ളാഹു കിതാബുകൾ അവതരിപ്പിച്ചത് എന്തിനാണോ, ആ കാര്യത്തെ നിഷേധിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ അതൊക്കെ വെറുതെയാണ്, ആളുകൾക്ക് ഇഷ്ടമുള്ളതിൽ വിശ്വസിച്ചാൽ കുഴപ്പമില്ല എങ്കിൽ എന്തിനാണ് നബിമാർ അവരെ താക്കീത് ചെയ്തത്, അവരെ ദീനിലേക്ക് ക്ഷണിച്ചത്. അത് മുഴുവൻ പൊളിച്ചു കളയുന്ന വാദമാണിത്. ഇത് ഇസ്ലാമിന്റെ അടിത്തറയാണ്. പക്ഷെ അടിത്തറ വീണ്ടും വീണ്ടും അരക്കിട്ട് ഉറപ്പിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചില ആളുകൾക്കെങ്കിലും ചിലപ്പോൾ തോന്നിയേക്കും ഇതൊക്കെ ആർക്കാണ് അറിയാത്തത് എന്ന്. ശരിയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അൽഹംദുലില്ലാ, ഈ ഉസൂലുകൾ, ഈ അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന റബ്ബിനാണ് സർവസ്തുതിയും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അടിത്തറ അറിയാത്ത ആളുകളുണ്ട്. രണ്ട്, ഇന്ന് ഈ അടിത്തറ ആരും ചോദ്യം ചെയ്യുന്നില്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യുന്ന ആളുകൾ വരും. ഇന്നലകളിൽ ആരും ചോദ്യം ചെയ്യാത്ത മുസല്ലമാത്ത്, സർവാംഗീകൃതമായ കാര്യങ്ങൾ, അതിന്ന് ചോദ്യം ചെയ്യുന്ന ആളുകൾ വന്നില്ലേ? ഇവിടെ നോക്കൂ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ 1991 or 1992 കോഴിക്കോട്ട് ജീവിച്ചു മരിച്ച സി എം മടവൂർ എന്ന മുസ്ലിയാർ? യാ സുബ്ഹാനല്ലാഹ്, ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾ ആ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്? എത്രയോ ആളുകളുണ്ട്. ആ അന്ന് മരിച്ച ആൾ, അയാൾ പറഞ്ഞു എന്റെ കയ്യിലാണ് അള്ളാഹുവിന്റെ അർശും കുർസിയും എന്നൊരു മുസ്ലിയാർ പ്രസംഗിക്കുകയാണ്. എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ടില്ല, അയാൾ പറയുന്ന രംഗം നിങ്ങൾക്ക് ആർക്കും കാണാൻ സാധിക്കും. യാ സുബ്ഹാനല്ലാഹ്, അയാളുടെ മുന്നിൽ ആളുകൾ കേൾക്കാനിരിക്കുന്നുണ്ട്, എന്നെയും നിങ്ങളെയും പോലെ കണ്ണും കാതും കൽബും ഒക്കെ ഉള്ള ആളുകൾ. അതാണ് പറഞ്ഞത്, മുസല്ലമാത്ത്, സർവാംഗീകൃതമായ കാര്യങ്ങൾ. ഇന്ന് അങ്ങനെയാണെങ്കിൽ നാളെ അതങ്ങനെ ആകണമെന്നില്ല. ഉസൂലുകൾ, ഈ ദീനിന്റെ അടിത്തറകൾ, അത് ഇന്ന് അങ്ങനെയാണെങ്കിൽ നാളെ അത് ചോദ്യം ചെയ്യാൻ വരുമ്പോഴും ആളുകൾ വരും. ഇന്നലെ അങ്ങനെ അല്ലാത്തത് ചോദ്യം ചെയ്യുന്ന ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, എത്രയോ കാര്യങ്ങൾ ഇന്നലെ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കാത്ത വൃത്തികേടുകൾ, എന്താ അതിന് കുഴപ്പമെന്ന് ചോദിക്കുന്ന ആളുകൾ ഇന്ന് വന്നില്ലേ, ഉണ്ടായില്ലേ? പോകട്ടെ, കഴിഞ്ഞ നൂറ്റാണ്ടിലൊന്നല്ല, ഞാനുങ്ങളും ജീവിച്ച ഈ കാലത്ത് തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ജനങ്ങൾ ആരും അംഗീകരിക്കാത്ത തിന്മകളെ, അത് തിന്മയല്ലെന്ന് മാത്രമല്ല അതാണ് പുരോഗമനത്തിന്റെ അടയാളം എന്ന് പറയുന്നവർ ഇന്ന് വന്നില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, ദീനിന്റെ അടിത്തറകളാകട്ടെ, അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളിരുന്നാണ് നമ്മളെ തലമുറ കേൾക്കേണ്ടത്, നമ്മുടെ ഇളം തലമുറ കേൾക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന അവസാന കാലത്ത് ഒരു കൂട്ടം ആളുകൾ വരും, അവർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാന കാലത്ത് അവരോട് ചോദിക്കുക, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? വേറെ ദീനിൽ നിന്നൊന്നും അവർക്കറിയില്ല. അവർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് മുമ്പ് കേട്ടിട്ടുണ്ട്, അത് ഞങ്ങളിപ്പോ പറയുന്നു മാത്രം. യാ സുബ്ഹാനല്ലാഹ്, എന്റെയും നിങ്ങളുടെയും എത്ര തലമുറ കഴിഞ്ഞാലായിരിക്കും ഈ വാക്ക് പറയുന്ന ആളുകൾ ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കുക. യാ സുബ്ഹാനല്ലാഹ്, നമ്മുടെ തലമുറ ശേഷമുള്ള ആളുകൾ പറയാനിരിക്കുന്നതാണിത്. അത്രയും ദീൻ അത് ആളുകൾക്കറിയാത്തതായി പോകും, ജഹൽ വ്യാപൃതമാകും, ഇൽമ് എടുത്തു നിർത്തപ്പെടും. എത്രയോ അങ്ങനെയുള്ള വിജ്ഞാനം പലതും ആളുകൾക്ക് ഇന്ന് അറിയാതെ പോയിട്ടുണ്ട്. അതിന്റെ അങ്ങേയറ്റം കടുത്ത അവസ്ഥയിലേക്ക് അവസാന കാലത്ത് പോകുമെന്നാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, അള്ളാഹു നമ്മൾ സ്തുതിക്കുക, അവന്റെ ദീൻ അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നത്. ആ അവസ്ഥയിൽ അള്ളാഹു നമ്മെ ആക്കിയില്ല എന്നത്. അതുകൊണ്ട് ഈ ദീൻ നമുക്ക് ലഭിച്ച ഈ ദീൻ, ഈ ഉസൂറുകൾ, ഈ അടിസ്ഥാന കാര്യം ഇത് നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ പലതും അറിയുന്നു എന്ന് വിചാരിക്കുന്ന പലർക്കും ഇതൊന്നും അറിയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു ജനങ്ങളോട്, ഇന്നനി ബറാഉ മിമ്മാ തഅബുദു ഇല്ലല്ലദീ ഫത്തറനി, എന്നെ സൃഷ്ടിച്ച റബ്ബൊഴികെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ഇവയിൽ നിന്നെല്ലാം ഞാൻ ബന്ധമൊഴിവായിരിക്കുന്നു. ഫഇന്നഹു സയഹ്ദീൻ, അവൻ എന്നെ സൃഷ്ടിച്ചവനാരോ ആ റബ്ബ് അവൻ, സയഹ്ദീൻ അവൻ എന്നെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വജഅലഹ, നാം അതിനെ ആക്കി. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ ഈ വാക്കിന് ആ വാക്ക് എന്താണ് യഥാർത്ഥത്തിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അതിന്റെ ആശയമാണ് ആ പറഞ്ഞത്. ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫത്തറനി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ് അതിന് അല്ലാഹു ആക്കിയിരിക്കുന്നു. കലിമത്തം ബാഖിയതൻ, ബാഖിയായ ഒരു വാക്ക് അഥവാ നിലനിൽക്കുന്ന അവശേഷിക്കുന്ന വാക്കാക്കിയിരിക്കുന്നു. ഫീ ആഖിബിഹി, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തലമുറയിൽ. ലഅല്ലഹും യർജിഊൻ, അവർ തിരിച്ചു മടങ്ങാൻ വേണ്ടി. ഈ വാക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങളോട് വസിയത്ത്, മക്കളോട് വസിയത്ത് പറഞ്ഞ കാര്യമാണ്. വസ്സാബിഹി ഇബ്രാഹിമു ബനീഹി വയഅഖൂബ് യാ ബനീയ ഇന്നല്ലാഹ അസ്തഫാലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബിയും യാഖൂബ് നബിയും മക്കളോട് ഇത് വസിയത്ത് പറഞ്ഞു എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം അല്ലാഹു നിങ്ങൾക്ക് ദീനായി തെരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് മുസ്ലിമീങ്ങളായി തല്ലാതെ മരിച്ചു പോകരുത്. യാഖൂബ് അലൈഹിസ്സലാമിന് മരണം വന്നെത്തിയപ്പോൾ മക്കളെ വിളിച്ചിട്ട് എന്തു പറഞ്ഞു? മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം എന്തിനാണ് നിങ്ങൾ ആരാധിക്കുക? അവർ പറഞ്ഞു, നിങ്ങളുടെയും ഇസ്മായിലിന്റെയും ഇബ്രാഹിമിന്റെയും ഇലാഹായ അള്ളാഹു, ഏകനായ അള്ളാഹുനെ മാത്രം. അതുകൊണ്ട് നബിമാരിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ അള്ളാഹു നിലനിർത്തിയ വാക്കാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്. അത് തീരെ അറ്റുപോവുകയില്ല. അത് അറ്റുപോയാൽ, പറ്റ ഒഴിവായാൽ ഖിയാമത്ത് നാൾ സംഭവിക്കും. അത് പൂർണമായി ഈ ലോകത്ത് നിന്ന് അത് പറയുന്നവർ ഇല്ലാതായാൽ ഖിയാമത്ത് നാൾ സംഭവിക്കും. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലഹ് നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.